You're with SBS Radio.
നമസ്കാരം ഡോക്ടർ ഗോപകുമാർ ഹരിഹരൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ. കുട്ടികളിൽ ആവശ്യമായ ആരോഗ്യ പരിശോധനകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് ഇന്ന് പരിശോധിക്കുന്നത്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പരിശോധനകൾ കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ?
കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ സാധാരണ രീതിയിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സാണ് തുടർന്നുള്ള പരിശോധനകൾ നടത്താറുള്ളത്. കുട്ടികൾ ഹോസ്പിറ്റൽ വിട്ടുകഴിഞ്ഞാൽ അവരുടെ വളർച്ച, അതായത് ഉയരം, പൊക്കം മുതലായവ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് ആണ് മോണിറ്റർ ചെയ്യാറുള്ളത്. അതിനുശേഷം അവർ എന്തെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അത് ജി പി റെഫറൽ ചെയ്യാറുണ്ട്. അതിനുശേഷം ജി പിക്കും എന്തെങ്കിലും കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ പ്രശ്നം തോന്നുകയാണെങ്കിൽ അത് സ്പെഷ്യലിസ്റ്റിന് റെഫർ ചെയ്യുക. ഇതാണ് നോർമലായിട്ട് കുട്ടികളെ ജനിച്ചു കഴിഞ്ഞ് മാനേജ് ചെയ്യുന്ന രീതി ഓസ്ട്രേലിയയിൽ.
ഓക്കെ, അപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ ഒരു ഫോളോ അപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിയുടെ വളർച്ചയാണ് പ്രധാനമായിട്ടും നോർമലായിട്ടുള്ള കുട്ടികളിൽ നോക്കുന്നത്. അതായത് കുട്ടികൾ സാധാരണ രീതിയിൽ ഉയരം വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ തൂക്കം വെക്കുന്നുണ്ടോ, അതാണ് പ്രധാനമായും നോക്കാറുള്ളത്. ആദ്യം കുട്ടികൾ കുറച്ച് വെയിറ്റ് ലൂസ് ചെയ്യാറുണ്ട്. പിന്നെ 10 ദിവസത്തിനകം കുട്ടി കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോഴുള്ള തൂക്കം റീഗെയിൻ ചെയ്യാറുണ്ട്. അത് ഒരു നോർമൽ സ്ഥിരമാണ്. അതിനുശേഷം കുട്ടികൾ സ്റ്റഡി ആയിട്ട് തൂക്കം വയ്ക്കണം. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് ചെയ്യുന്ന ജോലി. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും അതിനുശേഷം ജി പിക്ക് റെഫർ ചെയ്യുകയും ചെയ്യാറുണ്ട്. ഈ വിസിറ്റൽ ഈ മുലപ്പാൽ മുലയൂട്ടുന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും പിന്നെ 6 മാസത്തിന് ശേഷം സോളിഡ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളും ഇതെല്ലാം സംസാരിക്കാറുണ്ട്. അപ്പൊ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം സംസാരിക്കാനുള്ള ഒരു സമയമാണ് ഈ കമ്മ്യൂണിറ്റി ചൈൽഡ് ഹെൽത്ത് വിസിറ്റ്. അതിനുശേഷം ഒരിക്കലും ഇമ്മ്യൂണൈസേഷന്റെ സമയം എത്തുമ്പോൾ പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം ജി പിസ് ആണ് നോക്കാറ്. അതായത് കുട്ടികൾ 2 മാസം, 4 മാസം, 6 മാസം ആ സമയങ്ങളിലാണ് ഓസ്ട്രേലിയയിൽ വാക്സിനേഷൻ നടത്താറുള്ളത്. അപ്പൊ ആ സമയത്തുള്ള മെഡിക്കൽ ചെക്കും അതെല്ലാം പിന്നെ ജി പിസ് ആണ് നടത്താറുള്ളത്.
ഓക്കെ, പുള്ളി, ഈ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളുടെ കാര്യങ്ങൾ, വാക്സിനേഷനുകളുടെ കാര്യങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്?
ഓസ്ട്രേലിയയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കാറുണ്ട്. പിന്നെ 2, 4, 6 മാസം പിന്നെ 1 വയസ്സ്, 1.5 വയസ്സ് അങ്ങനെ പോകുന്നു വാക്സിനേഷൻ. ഇത് ഒരു നാഷണൽ ഷെഡ്യൂളാണ്. ഇതെല്ലാവരും ഫോളോ ചെയ്യണമെന്നാണ് ഗവൺമെന്റിന്റെ റൂൾ. സൈഡ് ഇഫക്ട്സ് കുറച്ചൊക്കെ നമ്മൾ പറയുമെങ്കിലും മിക്കവാറും വാക്സിനേഷൻ എല്ലാം സേഫ് ആണ്. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല.
എന്നിരുന്നാലും ഡോക്ടർ, ഇന്ത്യയിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ടോ?
അതെ, ഇന്ത്യയിലെ ഷെഡ്യൂൾ ഓസ്ട്രേലിയൻ ഷെഡ്യൂൾ വെച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇന്ത്യയിൽ ട്യൂബർക്കുലോസിസ് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് അവിടെ BCG വാക്സിൻ എടുക്കാറുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിൽ ട്യൂബർക്കുലോസിസ് ഒരു വലിയൊരു പ്രോബ്ലം അല്ലാത്തതുകൊണ്ട് BCG വാക്സിൻ എടുക്കാറില്ല. അതൊരു കമ്പൽസറി വാക്സിൻ അല്ല ഓസ്ട്രേലിയയിൽ. അതേപോലെ തന്നെ സമയം വാക്സിനേഷൻ എടുക്കുന്ന സമയം നോക്കിയാൽ ഇന്ത്യയിൽ എടുക്കുന്ന സമയം കുറച്ച് വ്യത്യാസമുണ്ടാവും. ഓസ്ട്രേലിയയിൽ അത് 2, 4, 6 മാസത്തിലാണ്. ചില രാജ്യങ്ങളിൽ അത് 6 ആഴ്ച പിന്നെ അതിനുശേഷം 4 മാസം കൂടുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് അന്യരാജ്യങ്ങളിൽ നിന്നും വരുമ്പോൾ അത് ഇവിടുത്തെ ഡോക്ടർ GP അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വാക്സിനേഷൻ അതനുസരിച്ച് കൊടുക്കുന്ന സമയം മാറ്റങ്ങൾ വരുത്താവുന്നതേ ഉള്ളൂ. അതേപോലെ ഓസ്ട്രേലിയയിൽ താമസിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ കുറച്ചുനാൾ താമസിച്ചതിന് ശേഷം ഇവിടെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ രാജ്യത്തിലെ ട്യൂബർക്കുലോസിസ് എല്ലാം വ്യാപകമായി ഉള്ള ഏതെങ്കിലും രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ BCG വാക്സിൻ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അതിന് വേണ്ടി അങ്ങനെയുള്ള ഒരു യാത്ര ആയിട്ട് ബന്ധമുള്ള വാക്സിൻസ് എടുക്കണമെങ്കിൽ അതിന് ട്രാവൽ ക്ലിനിക്സ് പോകുന്നതായിരിക്കും നല്ലത്.
ഡോക്ടർ, ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഐ ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ ഹിയറിംഗ് ടെസ്റ്റും എല്ലാം. ഇതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം, അത് ഏത് പ്രായത്തിലാണ് എടുക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ ഉള്ളത്.
ഓസ്ട്രേലിയയിൽ നവജാത ശിശുക്കൾക്കെല്ലാം ഇനീഷ്യലി ഒരു ഹിയറിംഗ് ടെസ്റ്റ് നടത്താറുണ്ട്. അതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. ആ സ്ക്രീനിങ് ടെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ടെസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ പറഞ്ഞു വന്നത് എല്ലാ കുട്ടികളും ഒരു ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ. അടുത്ത ടെസ്റ്റ് മിക്കവാറും വരുന്നത് 4 വയസ്സിലാണ്. 4 വയസ്സിൽ ഒരു ഹിയറിംഗ് ടെസ്റ്റ് നടത്താറുണ്ട്. അതിന് ഹെൽത്തി കിഡ്സ് ചെക്ക് എന്നാണ് ചില സംസ്ഥാനങ്ങളിൽ പറയുന്നത്. ആ സമയത്ത് ഹിയറിംഗ് ടെസ്റ്റ്, ഐ ചെക്ക്, ഓറൽ ചെക്ക്, അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് പല ചെക്കുകളും ആ 4 വയസ്സിൽ നടത്താറുണ്ട്. ഈ ജനിച്ചു കഴിഞ്ഞ സമയം തൊട്ടും 4 വയസ്സുവരെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഹിയറിങ്ങിനെ കുറിച്ചോ കാഴ്ചയെ കുറിച്ചോ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അത് ഡോക്ടറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഈ ടെസ്റ്റുകൾ നേരത്തെ തന്നെ ചെയ്യാൻ പറ്റുകയും രോഗനിർണയം നേരത്തെ ചെയ്യാവുന്നതാണ്. അപ്പം ആ ഹെൽത്തി കിഡ്സ് ചെക്കിൽ പല കാര്യങ്ങളും ചെക്ക് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഹിയറിംഗ് ചെക്ക്, അതൊരു ഫോർമൽ ഹിയറിംഗ് ചെക്കാണ്. അത് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഹിയറിംഗ് എല്ലാം ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെക്കാണ്. കാഴ്ചശക്തി നോക്കാറുണ്ട്. ഡെന്റൽ, എന്തെങ്കിലും പല്ലിന് കേടുപാടുകളോ അതോ അതിന്റെ തുടക്കമോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ റെഫർ ചെയ്യാറുണ്ട്. ഈ 4 വയസ്സിൽ തന്നെ കുട്ടിയുടെ സംസാരശേഷി, കുട്ടി ഓരോ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതായത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, ഓടാൻ ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്യാറുണ്ട്. അതിന് പുറമെ എന്തെങ്കിലും ബിഹേവിയറൽ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യവും GPs ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ, അപ്പൊ അതിനെല്ലാം ചെക്ക് ലിസ്റ്റ് ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്.
ഓക്കെ, ഇതിനു പുറമെ ഒരു ഓസ്ട്രേലിയയിലെ കുട്ടികളിൽ കാണുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന് ആയി ചൂണ്ടിക്കാണുന്നു, പ്രത്യേകിച്ച് കുടിയേറ്റ വിഭാഗത്തിൽ ഇത് കൂടി വരുന്നതായിട്ടാണ് പറയുന്നത്, അമിത വണ്ണം എന്നുള്ള പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള ഒരു പരിശോധനകളാണ് കുട്ടികൾക്കായിട്ടുള്ളത്?
ഇത് വളരെ ശരിയാണ്. അമിതവണ്ണം ഇപ്പോൾ വലിയൊരു പ്രോബ്ലമാണ് ഓസ്ട്രേലിയയിൽ. നമ്മുടെ ഭക്ഷണക്രമവും ഇതെല്ലാം മാറിയതോടെ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളാണ് ഈ അമിതവണ്ണം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 വയസ്സിലുള്ള ടെസ്റ്റിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു 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 കാൽക്കുലേഷൻ ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്. അതായത് ഹൈറ്റും വെയ്റ്റും വെച്ചിട്ട് നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കാൻ പറ്റും. ആ ബോഡി മാസ് ഇൻഡെക്സ് നമ്മളൊരു ബ്ലൂ ചാർട്ട്, ബ്ലൂ ബുക്ക് ആണ്. ഓസ്ട്രേലിയയിലെ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം ഒരു ബ്ലൂ ബുക്ക് അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിലെ ഗ്രീൻ ബുക്ക് എന്ന് പറയും. അതിനകത്ത് നമ്മുടെ വളർച്ച, ഹൈറ്റ്, വെയ്റ്റ്, അതേപോലെ ബോഡി മാസ് ഇൻഡെക്സ് അതിനകത്ത് പ്ലോട്ട് ചെയ്യാറുണ്ട്. അത് പ്ലോട്ട് ചെയ്യുമ്പോൾ ആ ബ്ലൂ ബുക്കിനകത്ത് സെൻറ്റൈൽസ് എന്ന് പറയും, ഓരോ ലൈൻ കാണാം. ആ ലൈനിൽ 85th centile മുകളിലാണ് കുട്ടിയുടെ BMI എങ്കിൽ അത് അമിതവണ്ണത്തിന്റെ ലക്ഷണമാണ്. അങ്ങനെ വരുമ്പോൾ അതിനുള്ള, അത് അമിതവണ്ണം ഭക്ഷണക്രമത്തിന്റെ പ്രശ്നമാണോ അതോ ആന്തരികമായി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ തരംതിരിച്ചറിയാൻ വേണ്ടി ഡോക്ടേഴ്സിന് വീണ്ടും ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും ആന്തരികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റ് വേണ്ടി വരും. അതിന് GPs പീഡിയാട്രിഷ്യനെ റെഫർ ചെയ്യാറുണ്ട്. ഇപ്പോൾ അത് ഭക്ഷണക്രമത്തിന്റെ പ്രശ്നമാണെങ്കിൽ അതിനുള്ള സപ്പോർട്ട്സും ലഭ്യമാണ്. അങ്ങനെ ഒരു അമിതവണ്ണം ഒരു പ്രശ്നമാണെങ്കിൽ, അത് ഭക്ഷണക്രമമാണെന്ന് തോന്നുകയാണെങ്കിൽ GPs ഡയറ്റീഷ്യൻ ഡയറ്റീഷ്യനിലേക്ക് റെഫർ ചെയ്ത് ഭക്ഷണക്രമത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ്. അതേപോലെ ഫിസിയോ എക്സസൈസ് ഫിസിയോളജിസ്റ്റിന് പറഞ്ഞ ഒരു സ്പെഷ്യാലിറ്റിയുമുണ്ട്. അവിടെ ഒരു എക്സസൈസ് പ്രോഗ്രാമും കുട്ടികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്.
ഓക്കെ ഡോക്ടർ, ഇനി കുട്ടികളിൽ ഇവിടെ ഓസ്ട്രേലിയയിലെ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യമാണ് പലതരം അലർജികൾ, അതുപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യങ്ങൾ. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഇതേക്കുറിച്ച് മാതാപിതാക്കൾ അവബോധരാകേണ്ടതുണ്ട്, അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോഴുള്ള വ്യത്യാസങ്ങളും ആവശ്യകതകളും എല്ലാം എന്താണ്?
അലർജി ഓസ്ട്രേലിയയിൽ ഒരു ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് മിക്കവാറും ഓസ്ട്രേലിയൻ കുട്ടികളിൽ കാണുന്നതാണ്. ഇന്ത്യയിൽ അങ്ങനെ അലർജി അത്രയ്ക്കൊരു പ്രാധാന്യം ഇന്ത്യയിലില്ല. പക്ഷെ ഇന്ത്യയിൽ നിന്നും വിട്ട് ഓസ്ട്രേലിയയിൽ വന്നു കഴിയുമ്പോൾ കുറെ നാൾക്ക് ശേഷം അടുത്ത ജനറേഷനൊക്കെ ആകുമ്പോഴത്തേക്കും അവരിൽ അലർജി കൂടുതലായി കാണുന്നുണ്ട്. പറഞ്ഞു വരുന്നത് പൊതുവെ ഓസ്ട്രേലിയ അലർജി ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. കുട്ടിക്ക് ആസ്മയോ അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന അലർജി, അതായത് എക്സീമയോ, അത് രോഗനിർണയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച് ഡോക്ടർ ചിലപ്പോൾ തീരുമാനിക്കും നിങ്ങൾക്കൊരു അലർജി ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ ഒരു ആസ്മ ആക്ഷൻ പ്ലാൻ ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആയിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാറുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഈ ഒരു ഡോക്യുമെന്റ് ആണ് സ്കൂളിനും ചൈൽഡ് കെയറിനും കൊടുക്കേണ്ടത്. ഇപ്പൊ സ്കൂളിലോ ചൈൽഡ് കെയറിലോ എന്തെങ്കിലും കാരണവശാൽ ഒരു അക്യൂട്ട് ഒരു ഒരു ആസ്മ അറ്റാക്ക് ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരു അലർജി കാരണം പെട്ടെന്ന് ശ്വാസം മുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആ ചൈൽഡ് കെയറിനും സ്കൂൾ മാനേജ് ചെയ്യാൻ ഇങ്ങനൊരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പൊ അതെന്തായാലും ഡോക്ടറുടെ കയ്യിൽ നിന്നും വാങ്ങിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ സൺസ്ക്രീനും അത് സാധാരണ സ്കൂളിൽ നിന്ന് തന്നെ ആ ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. ഇപ്പം ഈ വളരെ ചൂട് സമയത്ത്, അതായത് മോർ ദാൻ 40 degrees ഒക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വെതർ കണ്ടീഷനിൽ അവർ ഹാറ്റും ഏത് സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നുള്ള ഇൻഫർമേഷൻ എല്ലാം സ്കൂളിൽ തന്നെ കൊടുക്കാറുണ്ട്. അതേപോലെ GPs അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ GPs ഈ ഇൻഫർമേഷൻ തരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും രോഗകാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് GPs അടുത്ത് ചോദിച്ച് എന്തെങ്കിലും അതിനുവേണ്ടി സ്കൂളിന് കൊടുക്കേണ്ട ലെറ്റർ മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ അത് GPs അടുത്ത് പറഞ്ഞാൽ മതി.
ഡോക്ടർ ഗോപകുമാർ ഹരിഹരൻ, ഓസ്ട്രേലിയയിൽ കുട്ടികളിൽ എടുക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യ പരിശോധനകളെ കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
നമസ്കാരം.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.